2024 ഏപ്രിൽ 28 ഞായറാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ 1-ാം പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ഭാരത ലയ പി എസ് പ്രിൻസ് എഴുതുന്നു, അബ്ദുൾ മനാഫ് ആ ചിലങ്കകളുടെ കിലുക്കം കേട്ടത് 8-ാം വയസ്സിലാണ്. ചുവടുകളുടെയും രാഗങ്ങളുടെയും അപരിചിത ലോകത്തേക്കുള്ള ആ യാത്ര മനാഫിൽ നിന്ന് മനു മാസ്റ്ററിലേക്കുള്ള തീർത്ഥാടനം കൂടിയായിരുന്നു. ആ ചിലങ്കകളുടെ കിലുക്കം അബ്ദുൾ മനാഫ് ആദ്യം കേട്ടത് 8-ാം വയസ്സിൽ മൂത്ത സഹോദരി സുബൈദയുടെ കൈവിരലിൽ തൂങ്ങി യാത്രകളിലായിരുന്നു. കൊടുങ്ങല്ലൂരിനടുത്ത് കടലോര ഗ്രാമമായ കൂളിമുട്ടത്തെ വീട്ടിൽ ഉമ്മയെ കണ്ട ശേഷം ഭർത്താവിന്റെ വീട്ടിലേക്ക് മടങ്ങുന്ന സഹോദരിക്ക് കൂട്ടുപോകുമ്പോൾ കൈനിറയെ വാങ്ങിത്തരുമായിരുന്ന നാരങ്ങ മിഠായിക്കാൾ മധുരം തോന്നി ആ ചിലങ്ക കിലുക്കങ്ങളുടെ ഇമ്പത്തിന്. അപ്പോഴൊന്നും അബ്ദുൾ മനാഫ് ഓർത്തതേ ഇല്ല, ആ കിലുക്കം പിന്നീട് ജീവിതത്തിന്റെ ഹൃദയതാളമായി മാറുമെന്ന്. പോകുന്ന വഴിക്കാണ് തൃക്കുലേശ്വരപുരം ക്ഷേത്രം. അതിനടുത്ത് ഒരു നൃത്ത ക്ലാസ് ഉണ്ടെന്നും ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നും അറിഞ്ഞതോടെയാണ് മനാഫിന്റെ മനസ്സ് നിറയെ നൃത്തമായി. നൃത്തം കാണാൻ ഒളിച്ചെത്തി ക്ലാസ് മുറിയിലേക്ക് എത്തി നോക്കിയിരുന്ന മനാഫിനെ ഒരു നാൾ ഗുരു പറവോട്ടി കെ സുരേന്ദ്രൻ പിടികൂടി ശിഷ്യനാക്കി. കേട്ടറിഞ്ഞ ചിലങ്കകൾ പാദങ്ങളിലേക്ക് എത്തി ആരോഹണമായി പെയ്തു തുടങ്ങാൻ പിന്നെ വൈകിയില്ല. എതിർപ്പുകൾ പത്തി താഴ്ത്തി സൗജന്യമായി പഠിപ്പിച്ച ഗുരുവിന് ദക്ഷിണയായി നൽകാൻ കളങ്കമില്ലാത്ത നൃത്താഭാസ് അല്ലാതെ മനാഫിന് മറ്റൊന്നും ഇല്ലായിരുന്നു. ഭരതനാട്യത്തിന്റെ താളപ്രപഞ്ചത്തിലേക്കുള്ള തീർത്ഥാടനം അവിടെ തുടങ്ങുകയായിരുന്നു. അബ്ദുൾ മനാഫിൽ നിന്ന് മനുമാഷ് എന്ന നർത്തകനിലേക്കുള്ള വളർച്ചയും കലയമാണി കെ ജെ സരസ മെലാപ്പൂർ മുത്തുസ്വാമി പിള്ള അടയാർ കെ ലക്ഷ്മണൻ ചിത്ര വിശ്വേശ്വരൻ എന്നിവരുടെ കീഴിൽ വർഷങ്ങളോളം ഭരതനാട്യം അഭ്യസിച്ചു. ഇതിനിടെ വെമ്പട്ടി ചിന്നസത്യത്തിൽ നിന്ന് കുറെ കാലം കുച്ചിപ്പുടിയും പരിശീലിപ്പിച്ചു. ആന്ധ്രയിൽ ബ്രാഹ്മണ സമൂഹത്തിൽ ഒതുങ്ങിയിരുന്ന നൃത്തരൂപത്തെ ലോക പ്രശസ്തമാക്കിയ ആചാര്യനാണ് ഇദ്ദേഹം. ഗുരുക്കന്മാരെ കലാകാരന്മാരോ ഇതുവരെ അയിത്തമോ അകലമോ കാട്ടിയിട്ടില്ല. ഗുരുകുല സമ്പ്രദായത്തിലും അഭ്യസിച്ചിട്ടുണ്ട്. അച്ഛനും അമ്മയും ദൈവവും എല്ലാം ഗുരുവാണ്. എതിർപ്പുകളെയും പരിഹാസങ്ങളെയും തോൽപ്പിച്ചുള്ള യാത്ര സപ്തതിയിൽ എത്തുകയാണ്. ഒഡീസി ആചാര്യൻ കേളു ചരൺ മഹാപാത്ര, കഥക് ആചാര്യൻ പണ്ഡിറ്റ് ബിർ മഹാരാജ് എന്നിവരടക്കം എണ്ണമറ്റ പ്രതിഭകളുമായുള്ള അടുത്ത സൗഹൃദവും യാത്രകൾ നൃത്തം നൽകിയ സൗഭാഗ്യങ്ങളായി. പോളണ്ട്, സ്പെയിൻ, അമേരിക്ക, ജർമ്മനി, അർജന്റീന എന്നീ രാജ്യങ്ങളിലടക്കം ശിഷ്യഗണങ്ങളുള്ള മാഷിനെ തേടി വിവിധ സർവകലാശാലകളിലെ ഗവേഷക വിദ്യാർത്ഥികളും എത്തുന്നു. ഭാരതീയ ദർശനത്തെക്കുറിച്ച് അപാര ജ്ഞാനമുള്ള വിദേശ വിദ്യാർത്ഥികളും ഉണ്ട്. എറണാകുളത്തെ വാടക വീട്ടിൽ മാഷിന്റെ താപസ ജീവിതം 70 വയസ്സിലും കർമ്മനിരതം. ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും നടത്തിയ യാത്രകളിലാണ് ഭാരതീയ കലകളുടെ സംഗീതത്തിന്റെയും അനന്ത സാധ്യതകളെ അടുത്തറിഞ്ഞത്. ഓരോന്നും ആനന്ദ നിർവൃതി നൽകുന്ന അനന്ത സാഗരമാണെന്ന് ബോധ്യമായപ്പോൾ സ്വയം കണ്ടെത്താനായ ശ്രമം ജന്മങ്ങൾ വേണ്ടി വന്നേക്കാം. ഭോപ്പാലിൽ നൃത്ത അധ്യാപകനായിരിക്കെ ഹിന്ദുസ്ഥാനിലും കൈവച്ചു. ഉസ്താദ് അല്ലാഹുദ്ദീൻ ഖാന്റെ ശിഷ്യൻ പണ്ഡിറ്റ് ശ്യാം ദ്വിവേദിയുടെ ശിഷ്യനായി 6 വർഷം സിത്താർ അഭ്യസിച്ചു. ദർബാരി അടക്കമുള്ള ദേവരാഗങ്ങൾ പെയ്ത സീതാർ ആയിരുന്നു പിന്നീടുള്ള യാത്ര. തുടർന്ന് ചെന്നൈയിൽ വർഷങ്ങളോളം ടി എസ് രാമസ്വാമി അയ്യരുടെ ശിഷ്യനായി വീണയും കേരളത്തിലെത്തി പരം സുബ്രഹ്മണ്യൻ നമ്പൂതിരിയിൽ നിന്ന് മൃദംഗവും അഭ്യസിച്ചു. വായ്പാട്ടിൽ പി ജി ഭാഗീരഥി അമ്മയാണ് ഗുരു. അബൂബക്കർ പേര ഗുരു. കടലോര ഗ്രാമമായതിനാൽ ചാകരക്കാല എത്തിയിരുന്ന സൈക്കിളിൽ യജ്ഞക്കാരുടെ സിനിമാറ്റിക് ഡാൻസ് ഒഴികെ ഒരു നൃത്ത പ്രകടനവും കാണാൻ അവസരം കിട്ടിയിരുന്നില്ല. ഇതൊന്നുമല്ല നൃത്തമെന്നും ശാസ്ത്രീയ നൃത്തം വേറെ ആണെന്നും കഥകളിൽ ഭ്രമം ഉണ്ടായിരുന്ന സഹോദരി ഭർത്താവ് അബൂബക്കറാണ് പറഞ്ഞത് തന്നത്. വിവിധ നൃത്തരൂപങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചപ്പോൾ ഭരതനാട്യം മനസ്സിൽ പതിഞ്ഞു. വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവത്തിനാണ് ആദ്യമായി ഭരതനാട്യം കണ്ടത്. അന്നേ ഉറപ്പിച്ചു ഇതാണിനി ജീവിതം. കാലം കരുതിവെച്ച നിയോഗ ഒടുവിൽ തേടിയെത്തി നൃത്തത്തിനായി ഒരു സംഭാവനയും നൽകിയിട്ടില്ലെന്നും നൃത്തത്തെ കണ്ടെത്താൻ ുള്ള ശ്രമം തുടരുകയാണെന്നും മാഷ് പറയുന്നു. അതിനെത്ര ജന്മം വേണ്ടിവരുമെന്നതിന് ഉത്തരം ഗുരു പരമ്പരകൾക്ക് തരാനാവുമോ? ഏത് നൃത്തവും ആർക്കും ചെയ്യാം, ഏത് നൃത്തവും പുരുഷന് ചെയ്യാം. ലാസ്യരസ പ്രാധാന്യമായ മോഹിനിയാട്ടവും ചെയ്യാൻ കഴിയണം. അന്തരിച്ച കഥക് ആചാര്യൻ കേളു ചരൺ മഹാപാത്ര രാധയെ അവതരിപ്പിച്ചാൽ ആരും നമിക്കുകയായിരുന്നു. എത്രയെത്ര അവതാര സുന്ദരിമാർ അദ്ദേഹത്തിലൂടെ പുനർജനിച്ചു. പൗരുഷം തുടിക്കുന്ന ശരീരമാണെങ്കിലും അദ്ദേഹത്തിന്റെ സ്ത്രീ വേഷങ്ങൾ അത്രമാത്രം ആകർഷകമായിരുന്നു. കഥക് ആചാര്യൻ ബിർജു മഹാരാജാണ് മറ്റൊരു ഉദാഹരണം. കഥകളിയിൽ സ്ത്രീകൾ കീചകനായും ദുശാസനായും വരുമ്പോഴും അങ്ങനെ തന്നെ സോളോ വേദിയിൽ പല കഥാപാത്രങ്ങളെയും ഒരു കലാകാരന് ഒരേ വേഷത്തിൽ അവതരിപ്പിക്കേണ്ടി വരുന്നു. പുരുഷ സ്ത്രീ കഥാപാത്രങ്ങളായി ഒരാൾ തന്നെ മാറുമ്പോൾ അഭംഗിയോ അസ്വാഭാവികതയോ ഉണ്ടാവാറില്ല. പുരുഷന്മാർ നൃത്തം പഠി നടപ്പിലും സംസാരത്തിലുമെല്ലാം സ്ത്രൈണ ഭാവം വരുമെന്നതും ശരിയല്ല. ഏത് കലാരൂപവും സ്വാഭാവികമായി അവതരിപ്പിക്കുന്നതിലാണ് കാര്യം. അതേസമയം സ്ത്രൈണത കൂടുതലുള്ള പുരുഷന്മാർ നൃത്തം പഠിച്ചു വായിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ തോന്നിയേക്കാം. മനുമാഷ് പറയുന്നു, കഥ പറയും, ശില്പങ്ങൾ ഭരതനാട്യത്തിന്റെ തുടക്കം തമിഴ്നാട്ടിലാണെന്ന് പരക്കെയുള്ള വിശ്വാസമെങ്കിലും അങ്ങനെ കരുതാനാവില്ലെന്ന് മനുമാഷ് പറയുന്നു. രുക്മിണി ദേവി തുടങ്ങിയ കലാക്ഷേത്രം തമിഴ്നാട്ടിൽ ഭരതനാട്യത്തിന്റെ വളർച്ചയിൽ വലിയ പങ്കു വഹിച്ചു. കർണാടകത്തിലും ആന്ധ്രയിലുമെല്ലാം ഭരതനാട്യത്തിന് ആഴത്തിൽ വേരോട്ടമുണ്ടെങ്കിലും കലാക്ഷേത്ര പോലുള്ള ഒരു കേന്ദ്രമില്ല. കർണാടകത്തിലെ ക്ഷേത്രങ്ങളിൽ നൃത്തമണ്ഡപങ്ങളും മന്ദനീയന്മാർ എന്നറിയപ്പെടുന്ന നൃത്ത ശില്പങ്ങളും ഉണ്ട്. ഈ ശില്പങ്ങളിൽ നിന്ന് പോലും പലതും പഠിക്കാനുണ്ട്. 12th century ജീവിച്ചിരുന്ന ഹൊയ്സാല രാജാവ് വിഷ്ണുവർദ്ധനയുടെ രാജ്ഞിയും നർത്തകിയുമായിരുന്ന ശാന്തളദേവി ഭരതനാട്യത്തിന്റെ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ചു. അവർ നൃത്തം ചെയ്തിരുന്ന ജീവനുള്ള ക്ഷേത്ര മണ്ഡപങ്ങൾ ഇപ്പോഴുമുണ്ട്. ഖജുരാഹോ ക്ഷേത്ര സമുച്ചയങ്ങളിലും സുരസുന്ദരിമാർ എന്ന നൃത്ത ശില്പങ്ങൾ കാണാനാവും. കൃത്യമായ അവയവ കണക്കോടെ കൊത്തിയെടുത്ത ഈ ശില്പങ്ങളെ കുറിച്ച് വേണ്ടത്ര ഗവേഷണം നടത്തിയിട്ടില്ല. മോഹിനിയാട്ടം കേരളത്തിന്റേതാണെന്ന് പറയുമ്പോഴും കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്. ഡോക്ടറേറ്റ് നേടിയ ഒരുപാട് പേരുണ്ടെങ്കിലും ശരീര ചലനങ്ങളെക്കുറിച്ചും മറ്റുമുള്ള പഠന ഗവേഷണങ്ങൾ വേണ്ടത്ര മുന്നോട്ട് പോയിട്ടില്ല. താല്പര്യവും മികച്ച പരിശീലനവും ഉണ്ടെങ്കിൽ ആർക്കും നൃത്തം അഭ്യസിക്കാം. 6 വയസ്സിന് മുൻപ് പഠിപ്പിച്ചെടുക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത് കുട്ടികളോടുള്ള ക്രൂരതയാണ്. പ്രായം കൂടുന്നത് ചില വൈഷമ്യം ഉണ്ടാക്കുമെങ്കിലും പരിശീലനം കൊണ്ട് മാറ്റിയെടുക്കാം. ജന്മന മെയ്വഴക്കമുള്ളവർക്ക് എളുപ്പമാണ്. എല്ലാ പൂർവ്വജന്മ സുഹൃതമെന്നാണ് ഭാരതീയ വിശ്വാസം. ശരീരഭാഷ വ്യത്യസ്തം. ഓരോ ശാസ്ത്രീയ നൃത്തത്തിന്റെയും ശരീരഭാഷ വ്യത്യസ്തമാണ്. വർഷങ്ങൾ നീളുന്ന പരിശീലനം കൊണ്ടാണ് ഇത് നേടുന്നത്. ഭരതനാട്യം പരിശീലി ഒരാൾ അത് തന്നെ തുടരുന്നതാണ് നല്ലത്. മത്സരങ്ങൾക്കായി നിശ്ചിത സമയം കൊണ്ട് വിവിധ നൃത്ത രൂപങ്ങൾ പഠിക്കേണ്ടി വരുന്ന ഒരാൾക്ക് എല്ലാറ്റിലും ശോഭിക്കാൻ ആവില്ല. സൂക്ഷ്മമായി നൃത്തം ആസ്വദിക്കുന്നവർക്ക് പോരായ്മകൾ കണ്ടെത്താനാകും. ചടുല ചലനങ്ങളുള്ള ഭരതനാട്യത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് മോഹിനിയാട്ടം. കഥ, കുച്ചുപ്പിടി തുടങ്ങിയവ എല്ലാം ഒന്നിനൊന്ന് സങ്കീർണം. കലാരൂപം ഏതായാലും അതിന്റെ ഉപാസകനായി മാറണം. സ്ഥിതിയും ഗതിയുമാണ് നൃത്തത്തിന്റെ ജീവനെന്ന് നാട്യശാസ്ത്രത്തിന്റെ ആചാര്യനായ ഭരതമുനി ഓർമ്മിപ്പിക്കുന്നു. ഏത് നൃത്തത്തിനും ഇത് ബാധകമാണ്. ഒരു മുദ്രയുമായി നിലകൊള്ളുന്ന നർത്തകൻ നിശ്ചിത മാർഗത്തിലൂടെ ചലിക്കുന്നു. ഈ മാർഗശുദ്ധിയാണ് പ്രധാനം. ഓരോ നൃത്ത രൂപത്തിനും ഇത് വ്യത്യസ്തമാണ്. ചില നൃത്തങ്ങൾക്ക് സ്ഥിതിയിലും മറ്റു ചിലതിന് മാർഗത്തിനും പ്രാധാന്യം കൂടും. മോഹിനിയാട്ടത്തിന് മാർഗശുദ്ധിയിൽ പ്രാധാന്യം കൂടുതലാണ്. ലളിതമെന്ന് തോന്നിയാലും കഠിനമാണ്. ഇന്ത്യയെ അറിയും വിദേശികൾ. ഇന്ത്യൻ നൃത്തരൂപങ്ങളോട് വിദേശ വിദ്യാർത്ഥികൾക്കാണ് താല്പര്യം കൂടുതൽ. മനുമാഷിന്റെ വിദേശ ശിഷ്യരിൽ ഏറെയും പോളണ്ടുകാരാണെന്നും മാത്രമല്ല ഇവരിൽ പലരും ഗവേഷക വിദ്യാർത്ഥികളുമാണ്. ക്ലാസ് എടുക്കാനായി പലതവണ പോളണ്ടിൽ പോയിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ യാത്രകൾ ഒഴിവാക്കി. ഇപ്പോൾ എല്ലാവരും കൊച്ചിയിലെത്തി 4-5 മാസം താമസിച്ച് മാഷിന് കീഴിൽ പരിശീലിക്കുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം പേർ നൃത്തം പഠിക്കാൻ എത്തുന്നുണ്ട്. ഭാരതീയ സംസ്കാരത്തിൽ രൂപം കൊണ്ട കലാരൂപങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കണമെങ്കിൽ ഈ സംസ്കാരത്തെ കുറിച്ച് പഠിച്ചിരിക്കണം. രോഗബാധിതനായി 15 വർഷത്തോളം നൃത്തവേദികളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നെങ്കിലും വീണ്ടും സജീവമാവുകയാണ്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഒഴികെ മാഷിന്റെ മേൽനോട്ടത്തിൽ ശിഷ്യൻ പ്രണവാണ് മുദ്രകളും ചുവടുകളും പഠിപ്പിക്കുന്നത്. പ്രണവിന്റെ അച്ഛൻ പ്രദീപ് മാഷിന്റെ ശിഷ്യനായിരുന്നു. 2016 കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം നൽകി ആദരിച്ചു. കേരളത്തിന് പുറത്തുള്ള സംഘടനകളും ആദരിച്ചിട്ടുണ്ട്. നൃത്തത്തിൽ നിന്ന് എന്ത് നേടിയെന്ന് ചോദിച്ചാൽ മറുപടി ഒന്നു മാത്രം, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സംതൃപ്തി. എപ്പോഴും സന്തോഷം നൽകാൻ നൃത്തത്തിന് കഴിയും. കളരിയിൽ പഠിക്കുന്ന ചുവടുകളും മുദ്രകളും വീട്ടിൽ പോയി പരിശീലിപ്പിക്കേണ്ടതാണെന്ന് ആദ്യഘട്ടത്തിൽ ശിഷ്യൻ മാഷ് നൽകുന്ന ഉപദേശം. വീട്ടിലെ പരിശീലനത്തിൽ വരുന്ന തെറ്റുകൾ പഠനത്തെ ബാധിക്കാം. ഗുരുവിന്റെ മേൽനോട്ടത്തിൽ കുറെ കാലം പരിശീലനം നേടി മുദ്രകളും ചുവടുകളും ഉറച്ചതിനു ശേഷമാണ് അനുവാദം നൽകുക. നർത്തകൻ എന്ന താന്ത്രികൻ തന്ത്രശാസ്ത്രത്തിന്റെ ഭാഗമാണ് നൃത്തമെന്നും നർത്തകൻ താന്ത്രികൻ കൂടി ആയിരിക്കണമെന്നും മനുമാഷ് വിശ്വസിക്കുന്നു. ഉപാസകരെ നൃത്തം ഈശ്വരനിലേക്ക് അടുപ്പിക്കുകയും എന്താണ് സ്നേഹമെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിനെല്ലാം ഗുരുക്കന്മാരോടാണ് കടപ്പാട്. അവരാണ് നയിക്കുന്നത്. ഗുരുവിന്റെ ഏറ്റവും വലിയ സമ്പത്ത് ശിഷ്യരാണ്. അത് വേണ്ടുവോളം ഉണ്ട്. അവരിലൂടെയാണ് സ്ഥലം, കാലം, ചലനം എന്നീ പ്രപഞ്ച സത്യങ്ങളെ അറിയുന്നത്. തന്നെക്കുറിച്ച് ആര് എന്ത് പറയുമെന്നോ നൃത്തത്തിൽ നിന്ന് എന്ത് പ്രതിഫലം കിട്ടുമെന്നോ ചിന്തിക്കാറില്ല. അത്രമാത്രം തിരിച്ചറിവുകളാണ് നൃത്തത്തിൽ നിന്ന് ലഭിച്ചത്. നർത്തകനാകാൻ നിശ്ചിത അനുഷ്ഠാനങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്ന് എന്ന് ചോദിച്ചാൽ അറിയില്ല. മത്സ്യമാംസാദികൾ ഉപയോഗിക്കാറില്ല. വീട്ടിലെ സാഹചര്യം വ്യത്യസ്തമായിരുന്നിട്ടും ചെറുപ്പത്തിലെ അവയോട് വിരക്തി തോന്നിയിരുന്നു. അതേസമയം മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്ന കലാകാരന്മാരും കലാകാരികളും ഉണ്ട്. അവരവരുടെ ഇഷ്ടം. അത് അവരുടെ പ്രകടനത്തെയോ സ്വഭാവത്തെയോ ഏതെങ്കിലും വിധത്തിൽ ബാധിച്ചതായി തോന്നിയിട്ടില്ല. ഹിന്ദുസ്ഥാനി സംഗീത പഠനവും വലിയ ഭാഗ്യമായി കരുതുന്നു. സമ്പന്നമായ പാരമ്പര്യവും പ്രഗത്ഭരായ എത്രയോ ആചാര്യന്മാരുമുള്ള നാടാണ് നമ്മുടേത്. ഹിന്ദുസ്ഥാനിയിൽ ലയത്തിൽ വലിയ പ്രാധാന്യം നൽകുന്നു. സിത്താർ പഠിച്ചപ്പോൾ 100 വർഷങ്ങൾ പഴക്കമുള്ള സാരംഗി, സരോദ്, ഏക്താര, സന്തു, ഷഹനായി തുടങ്ങിയവയെക്കുറിച്ചും കൂടുതൽ അറിയാൻ കഴിഞ്ഞു. ഹിന്ദുസ്ഥാനിയിൽ ഖയാൽ, ദ്രുപ്ത്, തുരി, ഗസൽ തുടങ്ങിയ വ്യത്യസ്ത രൂപങ്ങളും ഉണ്ട്. അഫ്ഗാൻ, അറബ്, പേർഷ്യൻ സ്വാധീനവും ഹിന്ദുസ്ഥാനിയിൽ കാണാനാവും. അറിഞ്ഞു തുടങ്ങിയാൽ യാത്ര തുടർന്നേ പറ്റൂ. ഈ തിരിച്ചറിവിന് മുന്നിൽ രോഗം ഉൾപ്പെടെ എല്ലാ വെല്ലുവിളികളും വഴിമാറുമെന്ന് മാഷിന് ഉറപ്പ്.